ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം പഠിക്കുവാൻ കാത്തുകാത്തിരുന്ന താങ്കൾ ഇന്നലത്തെ പഠനത്തിൽ വാസ്തവത്തിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇതുവരെ ചിന്തിച്ചിരുന്നതിൽ നിന്നും വ്യത്യസ്തമല്ലേ? അതെ, ദൈവവചനം പഠിക്കുമ്പോൾ ഇതുപോലെ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കുവാൻ സാധിക്കും. നാം ഗിരിപ്രഭാഷണത്തിലെ ധന്യവചനങ്ങളിൽ ആദ്യത്തേത് ഇന്നലെ കാണുകയുണ്ടായി. അതെ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത് എന്നതത്രേ. ഇന്ന് 4 മുതലുള്ള വാക്യങ്ങളാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. 4 വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. തിരുവചനത്തിൽ മറ്റു ഭാഗങ്ങളിലും ധന്യവചനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അതേ ചിന്ത വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നതായി നമുക്ക് കാണാവുന്നതാണ്. സഫന്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം ആത്മാവിൽ ദാരിദ്ര്യമനുഭവിക്കുന്ന അവസ്ഥയെ ചൂണ്ടിക്കാണിക്കുന്നു. മീഖാപ്രവചനം 7-ാം അധ്യായത്തിൽ ദുഃഖിക്കുന്നവരെക്കുറിച്ചും ആശ്വാസം പ്രാപിക്കുന്നവരെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ദുഃഖം വളരെ അഗാധമായ വേദന കാണിക്കുന്ന ഒന്നത്രേ. എപ്പോഴും ദുഃഖം അല്ലെങ്കിൽ കഷ്ടം പുതിയ വഴികളെ തുറക്കുകയാണല്ലോ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ പ്രത്യേക പരിലാളനം, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ സാധിക്കുന്നത് ദുഃഖത്തിൽ കൂടി കടന്നു പോകേണ്ടി വരുമ്പോഴത്രേ. വേദനകളിൽ കൂടി കടന്നു പോകേണ്ടി വരുമ്പോൾ മറ്റുള്ളവരെ കൂടുതൽ മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കുന്നു. കഷ്ടം അനുഭവിക്കുന്നവർക്കാണ് കഷ്ടത്തിലിരിക്കുന്നവരെ അർത്ഥവത്തായി ആശ്വസിപ്പിക്കാൻ സാധിക്കുന്നത്. സ്വന്തം സാഹചര്യങ്ങളിലെ ദുഃഖം മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള പരിതാപകരമായ സാഹചര്യങ്ങളെ കണ്ടും ദുഃഖിക്കാവുന്നതാണ്. പാപത്താൽ നശിക്കുന്ന ഈ ലോകത്തെ ഓർത്ത് ദുഃഖിക്കുക. അങ്ങനെയുള്ളവർക്കാണ് ആശ്വാസം ലഭിക്കുന്നത്. സ്വന്തം പാപത്തെ ഓർത്തുള്ള ദുഃഖം, ദൈവഹിതപ്രകാരമല്ലാത്ത കാര്യങ്ങൾ ചെയ്തതിനാൽ ഹൃദയം വേദനിക്കാറുണ്ടോ? എങ്കിൽ ആ സ്ഥിതിയെ അനുഗ്രഹമാക്കുവാൻ ദൈവം മതിയായവനാണ്. ദുഃഖിക്കുന്ന സുഹൃത്തെ, താങ്കൾക്ക് ആശ്വാസം നൽകുന്ന ഒരു ദൈവം ജീവിക്കുന്നു. പ്രത്യേകിച്ചും ആത്മീയമായി വളരുവാനുള്ള താല്പര്യത്തോടെ ഹൃദയത്തിൻ്റെ ആഴത്തിലുള്ള ആ തേങ്ങൽ. 5-ാം വാക്യത്തിൽ നാം കാണുന്നു, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. 37-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ നാം ഇത് തന്നെ വായിക്കുന്നുണ്ട്. സൗമ്യതയുള്ളവർ ഇന്ന് നാം വസിക്കുന്ന ഈ ഭൂമിയെ അവകാശമാക്കുന്നില്ല. ഉണ്ടോ? ഈ കാര്യം നിങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ട് എന്ന് എനിക്കുറപ്പുണ്ട്. വാസ്തവത്തിൽ ഗിരിപ്രഭാഷണം ഇന്ന് പ്രയോഗത്തിൽ വരുന്നില്ല എന്ന് ഈ പ്രസ്താവന കൊണ്ട് വ്യക്തമാകുന്നുണ്ടല്ലോ. എന്നാൽ ക്രിസ്തു ഈ ഭൂമിയെ ഭരിക്കുമ്പോൾ സൗമ്യതയുള്ളവർ ഭൂമിയെ അവകാശമാക്കും. താങ്കൾ എങ്ങനെയാണ് ഒരു താഴ്മയുള്ള വ്യക്തിയാകുന്നത്? നമ്മുടെ കർത്താവ് താഴ്മയും സൗമ്യതയും ഉള്ളവനായിരുന്നു. അവിടുന്ന് സകലവും അവകാശമാക്കും. നാം ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിനോട് കൂട്ടവകാശികളുമാണ്. അവനിലൂടെയാണ് നാം എല്ലാം അവകാശമാക്കുന്നത്. ആത്മാവിൻ്റെ ഫലമായി പറഞ്ഞിരിക്കുന്നത് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രജയം എന്നിവയത്രേ. ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ താങ്കളെ തകർത്ത് സൗമ്യതയുള്ള വ്യക്തിയാക്കി തീർക്കുവാൻ കഴിയൂ. താങ്കളുടെ സ്വന്തം പരിശ്രമത്താൽ സൗമ്യത സ്വായത്തമാക്കുവാൻ കഴിഞ്ഞാൽ താങ്കൾ അഹങ്കാരിയായിത്തീരും എന്നതല്ലേ സത്യം? അങ്ങനെ താങ്കളുടെ സകല സൗമ്യതയും നഷ്ടമാകും. സ്വന്തം പരിശ്രമത്താൽ ഉണ്ടാകുന്നതല്ല സൗമ്യത, ആത്മാവിനാൽ ലഭ്യമാകുന്നത് അത്രേ സൗമ്യത. സമർപ്പണമുള്ള ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സൗമ്യത ഉളവാക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ സാധിക്കൂ. ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുക എന്ന രഹസ്യം മനസ്സിലാക്കിയിട്ടുള്ള ഒരു വിശ്വാസിക്ക് ഇവിടെ ഈ ധന്യവചനങ്ങളിലേക്ക് തിരിഞ്ഞ് സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും എന്ന് വായിച്ച് സൗമ്യതയുടെ പ്രതിഫലം ഭാവിയിൽ ലഭിക്കുവാൻ പോകുന്നതേ ഉള്ളൂ എന്ന് കാണാവുന്നതത്രേ. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് വിശുദ്ധ പൗലോസ് കൊരിന്തിയിലെ വിശ്വാസികളോട് ചോദിക്കുന്നതായി നാം കാണുന്നുണ്ടല്ലോ. തൻ്റെ സ്വന്തം ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ലക്ഷ്യങ്ങളാണ് ധന്യവചനങ്ങൾ ഒരു ദൈവവൈതലിന് നൽകുന്നത്. പക്ഷേ തൻ്റെ സ്വന്തം പരിശ്രമങ്ങളാൽ അത് പ്രാപിക്കുവാൻ ആർക്കും സാധ്യമല്ല. സൗമ്യതയും ഞാനത് പ്രാപിച്ച വിധവും എന്ന തലക്കെട്ടിലൊരു പ്രസംഗകൻ ഒരു പ്രസംഗം തയ്യാറാക്കി. എന്നിട്ട് അയാൾ പറഞ്ഞു, ഞാൻ ഇതുവരെയായിട്ടും അത് എങ്ങും പ്രസംഗിച്ചില്ല. വളരെ വലിയ ഒരു ആൾക്കൂട്ടം ലഭിക്കുന്ന അന്ന് ഞാനത് പ്രസംഗിക്കുമെന്ന്. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്തെന്നാൽ, അങ്ങനെ ചിന്തിക്കുവാൻ തുടങ്ങിയപ്പോൾ തന്നെ അയാളുടെ സൗമ്യത നഷ്ടപ്പെട്ടു എന്നത്രേ അല്ലേ? താഴ്മ നഷ്ടപ്പെട്ടു. സൗമ്യത എന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ഫലം മാത്രമാകുന്നു. 6-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. സാധാരണ മനുഷ്യർക്ക് നീതിക്കായുള്ള വിശപ്പും ദാഹവും ഉണ്ടോ? ഞാൻ സാധാരണയായി കണ്ടുമുട്ടാറുള്ളവരിൽ അത് കാണാറില്ല. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ഭോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതാകിയാൽ അതവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. 1 കൊരിന്ത്യർ 2:14. പ്രാകൃത മനുഷ്യൻ എന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ക്രിസ്തുവിനെ തൻ്റെ നീതിയായി കണ്ടെത്തിയിട്ടുള്ള ആത്മീയ മനുഷ്യൻ്റെ നേരെ വിപരീതമായിട്ടാണ്. അങ്ങനെയുള്ളവർക്കാണ് നീതിക്കായുള്ള വിശപ്പും ദാഹവും ഉള്ളത്. അവിടുന്ന് നമ്മുടെ നീതിയായി തീർന്നു. നമ്മുടെ നീതീകരണം അവനിലാണുള്ളത്. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു എന്ന് 1 കൊരിന്ത്യർ 1:30 നാം വായിക്കുന്നു. ഇനിയും 7-ാം വാക്യത്തിൽ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും എന്ന് നാം കാണുന്നു. നമ്മുടെ ഈ കാലങ്ങളിൽ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ധന്യവചനം അത്രേ ഇപ്പോൾ വായിച്ചു കേട്ടത്. കാരണം നമുക്ക് കരുണ ലഭിക്കുന്നത് നാം കരുണ കാണിക്കുന്നത് കൊണ്ട് മാത്രമാകുന്നു എന്നൊരു ചിന്ത ഇവിടെ ഉണ്ടാകുന്നു. ഓർക്കുക, ഇതിൻ്റെ അടിസ്ഥാനത്തിലല്ല നമുക്ക് കരുണ ലഭിക്കുന്നത്. അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല, തൻ്റെ കരുണ പ്രകാരം അത്ര രക്ഷിച്ചത് എന്ന് തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. നമുക്ക് കരുണ ലഭിച്ചതുകൊണ്ട് നാമും കരുണയുള്ളവരായി തീരേണ്ടതാണ്. ഇനിയും 8-ാം വാക്യത്തിലേക്ക് വരാം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സത്യസന്ധതയുള്ള ഒരു വ്യക്തിക്ക് പോലും തൻ്റെ ഹൃദയം ശുദ്ധമാണെന്ന് പറയുവാൻ സാധിക്കുകയില്ല. വക്രത നിറഞ്ഞതായ മനുഷ്യ ഹൃദയം എങ്ങനെ ശുദ്ധിയുള്ളതാക്കുവാൻ കഴിയും? ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. 15-ാം അധ്യായം, യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. വീണ്ടും ജനനമാകുന്ന കഴുകൽ മുഖാന്തരമാണ് നാം ശുദ്ധിയുള്ളവരായിത്തീരുന്നത്. ക്രിസ്തുവിൻ്റെ രക്തത്തിനു മാത്രമേ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ കഴിയുകയുള്ളൂ. ഏറ്റവും ഉന്നതമായ ഒരു വിശുദ്ധിയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. എബ്രായ ലേഖകൻ എഴുതി, ഹൃദയശുദ്ധിയില്ലാതെ ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയുകയില്ല എന്ന്. അശുദ്ധമായ കണ്ണുകൾ കൊണ്ട് എങ്ങനെ വിശുദ്ധനായ ദൈവത്തെ കാണുവാൻ കഴിയും? 9-ാം വാക്യത്തിൽ നാം കാണുന്നു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ഇന്ന് ലോകത്തിൽ ഇല്ലാത്ത ഒരു കാര്യമുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞിരിക്കുന്ന സമാധാനമാണ്. ഇന്ന് ലോകത്തിൽ സമാധാനം ഉണ്ടാക്കുന്ന ആരുടെയെങ്കിലും പേര് നിങ്ങൾക്ക് പറയുവാൻ കഴിയുമോ? സമാധാനം ഉണ്ടാക്കുവാൻ കഴിവുള്ള ഒരു വ്യക്തി പോലും ഇന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ക്രിസ്തു മാത്രമാണ് സമാധാനം ഉണ്ടാക്കുവാൻ കഴിവുള്ള ഉന്നതനായ വ്യക്തി. തൻ്റെ രക്തത്താൽ അവൻ നീതിമാനായ ദൈവവും നീതികെട്ട പാപിയും തമ്മിൽ സമാധാനമുണ്ടാക്കി. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്ന് റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം കാണുന്നു. നാം പ്രാപിച്ചിട്ടുള്ള ആ സമാധാനം മറ്റുള്ളവരിൽ ഉണ്ടാക്കുക എന്നത് നമ്മുടെ വലിയ ഉത്തരവാദിത്വമാകുന്നു. മറ്റുള്ളവരിൽ സമാധാനം ഉണ്ടാക്കുക എന്നത് ദിവ്യ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ളവരെ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുന്നത്. 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പീൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. ഈ ധന്യവചനം നമ്മുടെ ഈ കാലത്തും മഹാപീഡനത്തിൻ്റെ കാലത്തെ ഇസ്രായേൽ ജാതിയുടെ ശേഷിപ്പിനും എത്രമാത്രം പ്രായോഗികം ആയിരിക്കുന്നു എന്ന് കാണുവാൻ എളുപ്പമാണ്. പക്ഷേ ഈ പറഞ്ഞത് വരുവാനുള്ള രാജ്യത്തെക്കുറിച്ച് പറയുവാൻ സാധിക്കുമോ? സകല ദുഷ്ടതയും അന്ന് നീക്കിക്കളകയില്ലേ? സഹസ്രാബ്ദ വാഴ്ചയുടെ സമയത്തും ദുഷ്ടത ഭൂമിയിൽ ഉണ്ടായിരിക്കും എന്ന് പല വേദഭാഗങ്ങളും പറയുന്നുണ്ട്. കാരണം അത് ഒരു പരീക്ഷയുടെ ഘട്ടം കൂടിയായിരിക്കും. 1000 ആണ്ട് വാഴ്ചയുടെ അവസാനം പൊട്ടിപ്പുറപ്പെടുവാൻ പോകുന്ന എതിർപ്പ് വെളിപ്പെടുത്തുന്നത് എന്തെന്നാൽ ആയിരം ആണ്ട് വാഴ്ചയുടെ സമയത്തും ദുഷ്ടത നിലവിലുണ്ടായിരിക്കും എന്നത്രേ. ഇന്ന് ക്രിസ്തീയ മാർഗം ഒരു സുഖകരമായ മാർഗമായി തീർന്നിരിക്കുകയാണല്ലേ. പണമുണ്ടാക്കുവാനും സുഖമായി ജീവിക്കുവാനും അനേകരും ഇന്ന് ഈ മാർഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. പക്ഷേ ആദിമ നൂറ്റാണ്ടിൽ അവരുടെ വിശ്വാസം അവരുടെ തൊഴിലിനെ ബാധിച്ചു, അവരുടെ സാമൂഹ്യ ജീവിതത്തെ ബാധിച്ചു, അവരുടെ കുടുംബജീവിതത്തെ ബാധിച്ചു. എന്തിനധികം പറയുന്നു, ആയിരങ്ങളുടെ ജീവൻ പോലും അർപ്പിക്കേണ്ടി വന്നത് ക്രിസ്തുവിലുള്ള അവരുടെ വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. ഇവിടെ പറയുന്നത്, എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെക്കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചു ഉല്ലസിപ്പീൻ. നോക്കണേ, വല്ലവരും പ്രയത്നിക്കുന്നതിനാൽ വലിയ പ്രതിഫലം ദൈവമക്കൾക്ക് ലഭിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, പലപ്പോഴും പഴിയും ദുഷിയും എല്ലാ തിന്മയും കളവായി പറഞ്ഞും കേൾക്കുമ്പോൾ ഹൃദയം വേദനിക്കാറില്ലേ? പെറുപെറുത്തു പോകാറില്ലേ? പകരം വീട്ടുവാനുള്ള ഭാവം ഉണ്ടാകാറില്ലേ? പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് അങ്ങനെയുള്ള അവസരങ്ങളിൽ അധികം സന്തോഷിക്കാനാണ്. കാരണം നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്നവർ സത്യത്തിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രതിഫലം കൂട്ടുകയാണ് ചെയ്യുന്നത്. പ്രതികൂലത്തിൻ്റെ നടുവിൽ ഒരിക്കലും പതരാതെ നിൽക്കുവാൻ നമുക്കാവശ്യം ദൈവത്തിൻ്റെ നടത്തിപ്പാണ്. കഷ്ടതകളിൽ കൂടി കടന്നു പോകുന്ന ദൈവമക്കൾക്ക് വേണ്ടിയാണ് ദൈവരാജ്യം ഒരുക്കിയിരിക്കുന്നത്. ഇത്ര വലിയൊരു പ്രതിഫലം നമുക്കുള്ളപ്പോൾ നാം എന്തിന് പതറണം? എന്തിന് നിരാശപ്പെട്ട് ഒതുങ്ങിക്കൂടണം? വിളിച്ച ദൈവം വിശ്വസ്തനാകുന്നു. പ്രതികൂലങ്ങളിലൂടെ പോകുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, കഷ്ടത സഹിച്ച പതിനായിരക്കണക്കിന് വിശുദ്ധന്മാരുടെ നിരയിലാണ് നാമും എന്നതത്രേ. 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തൊന്നുകൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയൻ കീഴല്ല തണ്ടിന്മേൽ എത്ര വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. ഈ പ്രഭാഷണത്തിലെ ഈ ഭാഗത്തെ സംബന്ധിച്ച് നിങ്ങൾ വളരെ അധികം പ്രസംഗങ്ങൾ കേട്ടിരിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. ഉപ്പിൻ്റെ സ്വഭാവങ്ങളെ ഒരു വിശ്വാസിയിൽ ഉണ്ടായിരിക്കേണ്ട സ്വഭാവങ്ങളായി താരതമ്യപ്പെടുത്തിയുള്ള പ്രഭാഷണങ്ങൾ താങ്കൾ തീർച്ചയായും ശ്രദ്ധിച്ചിരിക്കും. അതുപോലെ തന്നെ വെളിച്ചത്തെക്കുറിച്ചും. അതുകൊണ്ട് ആ വിധത്തിലുള്ള ഒരു പ്രസംഗം പ്രസംഗിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അത് കേട്ടിട്ടുള്ളത് കൊണ്ട് അങ്ങനെ കേൾക്കണം എന്ന് താങ്കൾക്ക് നിർബന്ധവും കാണില്ലല്ലോ. ദൈവത്തിൻ്റെ മക്കൾ ഏത് കാലത്തും ഏത് സാഹചര്യത്തിലും ലോകത്തിൻ്റെ ഉപ്പും വെളിച്ചവുമാണ്. അവർ എല്ലായ്പ്പോഴും ദുഷിപ്പിനെ തടയുന്ന ഉപ്പും ക്രിസ്തുവിൻ്റെ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്ന വെളിച്ചവുമായിരിക്കും. ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്ന് നാം വായിച്ചല്ലോ. സഭയിൽ അംഗത്വമുള്ള ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്നഭിനയിക്കുന്ന അധികം പേരും കാരം നഷ്ടപ്പെട്ട ഉപ്പ് പോലെയായി തീർന്നിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ പ്രശ്നം. ഉപ്പിൻ്റെ ഗുണമുള്ള വിശ്വാസികളെ വിരളമായി മാത്രമാണ് ഇന്ന് നാം കാണുന്നത്. ഉപ്പ് നശീകരണ പ്രവണതയ്ക്കെതിരായി പ്രവർത്തിക്കുന്നു. ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ നന്മയ്ക്കായി സ്വാധീനം ചെലുത്തുന്ന ഉപ്പായി തീരേണ്ടത് ആവശ്യമത്രേ. ദൈവമക്കൾ ഈ ലോകത്തിൻ്റെ വെളിച്ചം കൂടിയാകുന്നു. നിശ്ചയമായും അവർ വരുവാനുള്ള രാജ്യത്തിൽ ലോകത്തിൻ്റെ വെളിച്ചമായി തീരുകയും ചെയ്യും. നാം അറിഞ്ഞിരിക്കേണ്ട അതിശ്രേഷ്ഠമായൊരു പ്രമാണമാണിത്. നമ്മുടെ ചുറ്റുപാടിലും പോകുന്നിടത്തൊക്കെയും നാം വെളിച്ചമായി ശോഭിക്കേണ്ടതാണ്. നമുക്ക് നമ്മിൽ തന്നെ ഒരു വെളിച്ചവും ഇല്ലെന്നുള്ള വസ്തുത മറക്കരുത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് വെളിച്ചമാകുന്നു. ഒരു വെളിച്ചമാകുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വിധത്തിൽ ദൈവവചനം ലോകത്തോട് അറിയിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. ഇതിൻ്റെ അർത്ഥം നാം എന്ത് സംസാരിച്ചാലും ദൈവവചനം ഉദ്ധരിക്കണമെന്നല്ല. ചിലർ അങ്ങനെ ചെയ്ത് ഉള്ള വില കൂടി നഷ്ടപ്പെടുത്തുന്നുണ്ട്. പിന്നെയോ, ദൈവം താങ്കൾക്ക് നൽകിയിട്ടുള്ള വെളിച്ചം പങ്കുവയ്ക്കണം എന്നത്രേ. മറ്റുള്ളവരുമായി സാവധാനം ഇടപെട്ടിട്ട് ഒരു സമയം അവരോട് ഒരു വാക്ക് പറയുകയോ ഒരു പുസ്തകം നൽകുകയോ ദൈവവചനം പഠിപ്പിക്കുന്ന റേഡിയോ പ്രോഗ്രാമിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുകയോ അങ്ങനെ ചെയ്യുക. ലോകത്തിൻ്റെ വെളിച്ചമായി തീരാവുന്ന പല മാർഗങ്ങളുണ്ട്. നാം മറ്റുള്ളവർക്ക് വെളിച്ചം നൽകേണ്ടവരാണ്. പതിനാറാം വാക്യം നാം വായിച്ചല്ലോ, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. ഗിരിപ്രഭാഷണം ഒരു മനുഷ്യനെ കേന്ദ്രീകരിച്ചുള്ളതാണ്, ദൈവകേന്ദ്രീകൃതമല്ല എന്ന് ചിന്തിക്കുകയും വാദിക്കുകയും ചെയ്യുന്ന ഉൽപ്രതിഷ്ണുക്കൾ എന്ന ഒരു വിഭാഗം ഇന്ന് ക്രിസ്തീയ സഭയിൽ ഉണ്ടെന്നുള്ള വസ്തുത ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചതാണല്ലോ. ഇവർ വളരെ വലിയ നവീകരണവാദികളാണെന്നത്രേ കരുതുന്നത്. പക്ഷേ ഇവർ ദുരുപദേശമാകും കൊളുത്തിവിടുന്നത്. ഇംഗ്ലീഷിൽ ഇവരെ ലിബറൽസ് എന്നത്ര വിളിക്കുന്നത്. ഇവർ പറയുന്നത് കാതുകൾക്ക് വളരെ സുഖം നൽകുന്ന കാര്യമാണെന്ന് മാത്രമല്ല വലിയ പ്രശ്നമൊന്നുമില്ലാതെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരികയും ചെയ്യാം. എന്നാൽ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയട്ടെ, ഗിരിപ്രഭാഷണം മനുഷ്യ കേന്ദ്രീകൃതമല്ല ദൈവകേന്ദ്രീകൃതമത്രേ. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് നിങ്ങളെ മഹത്വപ്പെടുത്തുകയും നിങ്ങളുടെ പുറത്ത് തടവുന്നതിനും നിങ്ങൾക്കൊരു സ്വർണ്ണ മെഡൽ നൽകേണ്ടതിനും നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ എന്നാണോ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? എൻ്റെ ബൈബിളിൽ അങ്ങനല്ല കേട്ടോ. നിങ്ങളും ഞാനീ പറഞ്ഞതിനോട് യോജിക്കുമല്ലോ. ഈ വാക്യം പറയുന്നത് ഞാനും നിങ്ങളും സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നമ്മുടെ വെളിച്ചം ലോകത്തിൽ പ്രകാശിക്കട്ടെ എന്നത്രേ. ദൈവത്തിൻ്റെ പൈതലെ, താങ്കളുടെ വെളിച്ചം ഈ ലോകത്തിൽ പ്രകാശിക്കുന്നുണ്ടോ? ഗിരിപ്രഭാഷണം ദൈവകേന്ദ്രീകൃതമാകുന്നു. സഹസ്രാബ്ദ വാഴ്ചയിൽ രാജ്യം ഭൂമിയിലായിരിക്കുമ്പോൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ദൈവത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ളതായിരിക്കും. ഈ കാലഘട്ടത്തിൽ താങ്കളും ഞാനും പാർക്കുന്ന ഈ നഷ്ടപ്പെട്ട ലോകത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ മുഖ്യമായ ലക്ഷ്യം. ഓരോ വിശ്വാസിയും വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യം തന്നെ ആകുന്നു അത്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും ഉദ്ദേശവും ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നത് മാത്രമായിരിക്കണം. അതെ. ഇനി നമുക്ക് പതിനേഴാം വാക്യത്തിലേക്ക് വരാം. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാൻ അത്രയും ഞാൻ വന്നത്. ന്യായപ്രമാണം എന്നത് 10 കൽപ്പനകൾ മാത്രമായിരുന്നില്ല എന്ന കാര്യം നാം ഓർത്തിരിക്കണം. ന്യായപ്രമാണത്തിൽ ഒരു ഭാഗം ആചാരാനുഷ്ഠാനങ്ങളുടെ നിയമങ്ങളായിരുന്നു. ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ബലിയായി തീർന്നവൻ ക്രിസ്തുവാകുന്നു. ലോകസ്ഥാപനത്തിന് മുൻപ് അറുക്കപ്പെട്ട കുഞ്ഞാടവനാണ്. ന്യായപ്രമാണത്തെ നീക്കുവാനല്ല ക്രിസ്തു വന്നത്, പിന്നെയോ നിവൃത്തിപ്പാൻ അത്രേ അവൻ വന്നത്. അവൻ ന്യായപ്രമാണത്തെ പാലിച്ചു എന്നതിനാൽ അതിൻ്റെ നിവൃത്തിയായിരുന്നു. മനുഷ്യന് മുൻപിൽ വെച്ചതായ ആ നിലവാരം പ്രാപിക്കുവാൻ ക്രിസ്തുവിന് മാത്രമേ കഴിഞ്ഞുള്ളൂ. താങ്കൾ ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിക്കുമ്പോൾ അവിടുന്ന് താങ്കളുടെ നീതിയായിത്തീരുന്നു. ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ മാറ്റപ്പെട്ടിട്ടില്ല. എന്നാൽ തൻ്റെതായ ശക്തിയിൽ യാതൊരുത്തനും ദൈവത്തിൻ്റെ മാനദണ്ഡത്തിന് തക്കവണ്ണം ഉയരുവാൻ കഴിയുകയില്ല. നമുക്കതിന് സഹായം ആവശ്യമാണ്. നമുക്കൊരു രക്ഷകനെ ആവശ്യമാണ്. നമുക്ക് കരുണ ആവശ്യമാകുന്നു. നാം ക്രിസ്തുവിങ്കിലേക്ക് വരുമ്പോൾ നമുക്ക് കരുണ ലഭ്യമാണ്. 18-ാം വാക്യത്തിൽ നാം കാണുന്നത്, സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ഗിരിപ്രഭാഷണം എന്ന് നാം വിളിക്കുന്ന ഈ ഭാഗത്തെക്കുറിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ താങ്കൾ തെറ്റായി വ്യാഖ്യാനിക്കില്ല എന്ന് കരുതുന്നു. ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നത് അത്ര ഗൗരവമായതിനാൽ ആകുന്നു. മോശീക ന്യായപ്രമാണത്തെ ലംഘിക്കുവാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. കാര്യത്തിൻ്റെ സത്യം എന്തെന്നാൽ ന്യായപ്രമാണം ഇന്നും ഒരു മാനദണ്ഡം തന്നെയാണ്. ദൈവത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊപ്പം ഞാൻ എത്തിയിട്ടില്ലെന്ന് ന്യായപ്രമാണം എന്നെ ചൂണ്ടിക്കാണിക്കുന്നു. ഇതെന്നെ ക്രിസ്തുവിൻ്റെ ക്രൂശിങ്കിലേക്ക് വഴി നടത്തുന്നു. ഈ ന്യായപ്രമാണം നിവർത്തിക്കുവാൻ എനിക്ക് സാധിക്കുന്ന ഒരേ ഒരു മാർഗം ഈ ന്യായപ്രമാണം നിവർത്തിച്ചിട്ടുള്ള ഒരേ ഒരു വ്യക്തിയായ ക്രിസ്തുവിനെ അംഗീകരിക്കുക എന്നത് മാത്രമാണ്. 19-ാം വാക്യത്തിൽ, ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്നഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. കൽപ്പനകൾ ലംഘിച്ചിട്ട് താങ്കൾക്ക് രക്ഷപ്പെടുക സാധ്യമല്ല. എന്നാൽ താങ്കളുടെ ശക്തിയിൽ അവയെ സൂക്ഷിപ്പാനും സാധ്യമല്ല. അവ പാലിക്കുന്നതിനായി താങ്കളുടെ മുൻപിലുള്ള ഒരേ ഒരു മാർഗം രക്ഷയ്ക്കും ശക്തിക്കും ബലത്തിനുമായി ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരിക മാത്രമാണ്. കൽപ്പനകൾ ഒരിക്കലും രക്ഷയ്ക്കുള്ള ഒരു മാർഗമല്ല. പിന്നെയോ, ക്രിസ്തുവിൻ്റെ പ്രവർത്തനത്തെ അംഗീകരിക്കുന്നതിലൂടെ രക്ഷപ്പെടാം എന്നുള്ള മാർഗം കാണിക്കുകയാണ് ചെയ്യുന്നത്. 20-ാം വാക്യത്തിൽ, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ ക്രിസ്തു പറഞ്ഞിരിക്കുന്ന ചിന്ത കാണുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ന്യായപ്രമാണപ്രകാരം പരീശന്മാർക്ക് വളരെ ഉയർന്ന ഒരു നീതിയായിരുന്നു ഉണ്ടായിരുന്നത്, എന്നാൽ അത് സ്വീകാര്യമായിരുന്നില്ല എന്ന് നാം കാണുന്നു. താങ്കളും ഞാനും എങ്ങനെയാണ് അതിനേക്കാൾ ഉയർന്ന ഒരു നീതിയിലെത്തുന്നത്? നമ്മുടെ സ്വന്തം കഴിവുകളാൽ അത് അസാധ്യമാകുന്നു. അത് ചെയ്യുവാൻ നമുക്ക് ആവശ്യം ക്രിസ്തുവിനെ അത്രേ. ഒരു വിധത്തിൽ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നൊരു നീതിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ തന്നെ പ്രയാസമാണ്. അവർ ന്യായപ്രമാണം വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാതെ അനുഷ്ഠിക്കുവാൻ വേർതിരിക്കപ്പെട്ടവരായിരുന്നു. അങ്ങനെ അനുസരിക്കുവാൻ അവർ ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുകയും ചെയ്തു. പക്ഷേ അവർക്കുണ്ടായിരുന്ന തകരാറ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, എഴുതപ്പെട്ട നിയമങ്ങളും ചട്ടങ്ങളും അനുസരിക്കുവാൻ മാത്രമായിരുന്നു അവരുടെ താല്പര്യം. ഹൃദയമിടാതെയുള്ള പ്രവർത്തനം. ശബത്ത് നാളിൽ വേലയൊന്നും ചെയ്യരുതെന്നും പള്ളിയിൽ പോകണമെന്നുമുള്ള കൽപ്പന അവർ അക്ഷരം പ്രതി അനുസരിച്ചു. പക്ഷേ ആ പ്രവർത്തനത്തിൽ അവർക്കൊരു താല്പര്യമോ സന്തോഷമോ ഉണ്ടായിരുന്നില്ല. അതിനകത്തൊരു ഉത്സാഹം ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് നിർബന്ധത്താൽ ചെയ്യുന്നത് പോലെ. പ്രിയ സുഹൃത്തെ, താങ്കൾ എപ്രകാരമാണ് ദൈവകൽപ്പനകൾ അനുസരിക്കുന്നത്? നിർബന്ധത്താലാകുന്നുവോ അതോ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടിയാകുന്നുവോ? അതാണ് ദൈവം പ്രസാദിക്കുന്ന പ്രവർത്തനം. അതാണ് പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്ന നീതി. 21, 22 വാക്യങ്ങളിൽ നാം കാണുന്നു, കുല ചെയ്യരുത് എന്നും ആരെങ്കിലും കുല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും, സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും, മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. ഇത് ആശ്ചര്യജനകമായൊരു പ്രസ്താവനയാകുന്നു. ഇതിൻ്റെ അർത്ഥം താങ്കളുടെ സഹോദരനോട് കോപിച്ചാൽ താങ്കൾ ഒരു കുലപാതകനായി എന്നത്രേ. അല്പം കടന്ന കൈ തന്നെയാണില്ലേ? താങ്കൾ മോശയിക ന്യായപ്രമാണം അനുസരിച്ച് പോകുന്ന വ്യക്തിയാണെന്ന് അവകാശപ്പെടുന്നുണ്ടോ? ന്യായപ്രമാണം ലംഘിച്ചിട്ട് രക്ഷപ്പെടാമെന്ന് താങ്കൾ കരുതരുത്. ഗിരിപ്രഭാഷണമാകുന്നു എൻ്റെ മതം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഓരോ ഭാഗവും ലംഘിച്ച് ജീവിക്കാമെന്ന് താങ്കൾ ചിന്തിക്കുന്നത് ഭോഷത്വമാകുന്നു. പ്രിയ സുഹൃത്തെ, താങ്കൾക്കും എനിക്കും ഒരു രക്ഷകനെ ആവശ്യമാണ്. ന്യായപ്രമാണം പൂർണ്ണമായി അനുസരിച്ചതിന് ശേഷം തൻ്റെ നീതി നമ്മിലേക്ക് നൽകിത്തന്ന രക്ഷകൻ, അതെ, അവനെ നോക്കണേ. എത്ര വ്യക്തമായിട്ടാണ് ക്രിസ്തു ഇവിടെ സംസാരിക്കുന്നത്! കോപത്തിൻ്റെ പ്രതിഫലനങ്ങൾക്ക് പോലും ശിക്ഷയുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയോ? സഹോദരനെ നിസാര എന്ന് വിളിക്കുക, സഹോദരനെ മൂഢ എന്ന് പറയുക, നമ്മുടെ ജീവിതത്തിൽ ഈ വക ശൈലികൾ വളരെ ഉണ്ടല്ലോ. മനുഷ്യനെ അഗ്നി നരകത്തിന് യോഗ്യരാക്കുന്ന പ്രയോഗങ്ങൾ അത്രയവ. അവ ത്യജിക്കുന്നതാണ് എപ്പോഴും ഉത്തമം. പലപ്പോഴും മറ്റുള്ളവരെ എത്ര നിസ്സാരരായിട്ടാണ് നാം കാണുന്നതും സംസാരിക്കുന്നതും, അത് തെറ്റാണ്. നമ്മുടെ സഹോദരങ്ങൾക്ക് നാം കൊടുക്കേണ്ട വില കൊടുക്കണം. അവർ വിലപ്പെട്ടവരാണെന്ന് നാം മനസ്സിലാക്കണം. മറ്റുള്ളവരോട് കോപിക്കുന്നത് കൊണ്ട് നാം നമുക്ക് തന്നെയാണ് ദോഷം വരുത്തിവെക്കുന്നത്. നാം ആരെ വിദ്വേഷിക്കുകയും വെറുക്കുകയും ചെയ്യുന്നുവോ അയാളുടെ അടിമയാണ്. ആ മനുഷ്യൻ എൻ്റെ ചിന്തയെപ്പോലും നിയന്ത്രിക്കുവാൻ തുടങ്ങും. നാം പകയ്ക്കുന്ന ആൾ ഊണിലും ഉറക്കത്തിലും നമ്മെ പിന്തുടരും. എന്തിന്? നാം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ സ്വാദ് പോലും അനുഭവിക്കുവാൻ അയാൾ നമ്മെ സമ്മതിക്കുകയില്ല. നമ്മൾ അയാളുടെ അടിമയായി കഴിഞ്ഞു. തന്മൂലം നമുക്ക് നമ്മുടെ വ്യക്തിത്വം നഷ്ടമാകുന്നു, അഥവാ നാം അല്ലാതായിത്തീരുന്നു. ഇത് താങ്കളുടെ അനുഭവമല്ലേ? എന്തിന് മറ്റുള്ളവരോട് കോപിക്കണം? കോപിക്കുന്നത് മിക്കപ്പോഴും സ്വാർത്ഥത കൊണ്ടാണ്. കോപം പല രീതിയിൽ പുറത്തു വരാമെന്ന് ഞാനൊരു മാസികയിൽ വായിച്ചു തോർക്കുന്നു. സാധാരണ കോപം പുറത്തു വരുന്ന ഭാവങ്ങൾ ഞാനൊന്ന് പറയാം. നീരസം, ഉൾപ്പക, ആവലാതി, അസൂയ, വെറുപ്പ്, അസഹിഷ്ണുത, വിമർശനം, പ്രതികാരം, രോഷം, വിദ്വേഷം, ഉപജാപം, സ്പർദ്ധ, അതിക്രമം, കിംവദന്തി, കൊള്ളിവാക്ക്, ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥ. ഇങ്ങനെ പ്രധാനമായും 16 രീതിയിൽ കോപം വെളിയിൽ വരാം. ഇതിൽ ഏതെങ്കിലും ഒന്നോ അതിലധികമോ കാര്യങ്ങൾ സ്ഥായിയായി നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കോപം ഉള്ളിൽ ഒതുക്കിയിട്ടുണ്ടെന്ന് തീർച്ച. ഉള്ളിൽ ഒതുക്കുന്ന കോപം പല ശാരീരിക അസുഖങ്ങളായും വെളിയിൽ വരാം. കോപം നമ്മുടെ വൈകാരിക കേന്ദ്രത്തെ ബാധിക്കുന്നു. അത് നാഡീവ്യൂഹത്തിൽ കൂടി ശരീരം മുഴുവൻ ബാധിച്ച് പല അവയവങ്ങളെയും ദോഷമായി ബാധിക്കും. കോപിക്കുമ്പോൾ നമ്മുടെ രക്തധമനികൾ വളരെയധികം വികസിക്കും. തൽഫലമായി ധാരാളം രക്തം ധമനികളിൽ കൂടി ശിരസിൽ പ്രവേശിക്കുന്നു. എന്നാൽ അതിനനുസരിച്ച് തലയോട് വികസിക്കുന്നില്ലല്ലോ. തൽഫലമായി അധിക രക്തം ശിരസിൽ സമ്മർദ്ദം ചെലുത്തുന്നു, അത് തലവേദനയായി മാറുന്നു. 97% അൾസർ രോഗവും കോപം മൂലമുണ്ടാകുന്നതാണ്. ഇത് കേട്ടിട്ട് കോപം തോന്നുന്നുണ്ടോ? കോപിക്കുന്നത് ഒരിക്കലും നല്ലതല്ല. അതിനാൽ വളരെ പ്രായോഗികമായ ഒരു കാര്യമത്രേ ക്രിസ്തു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചിന്തയാണ് 23 മുതലുള്ള വാക്യങ്ങളിലും നാം കാണുന്നത്. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞിരിക്കുന്നത് അനുസരിക്കുവാൻ നാം തുനിഞ്ഞാൽ പിന്നെ ആരാധനകളിൽ എങ്ങും ആരും കാണില്ല എന്ന്. എന്നും ഇത് ലംഘിച്ചിട്ടല്ലേ താങ്കൾ ആരാധിക്കുന്നത്? അതുകൊണ്ട് തന്നെയാണ് നിർജീവമായ ആരാധന മാത്രം നാം ഇന്ന് കാണുന്നത്. അന്യോന്യം വെറുക്കുന്നവർ എത്ര വാശിയോടെയാണ് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നതെന്നറിയാമോ? പ്രിയരെ, ഈ സ്ഥിതി മാറേണ്ടിയിരിക്കുന്നു. വേറൊരാളോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നത് നമുക്ക് തന്നെ ദോഷം വരുത്തും, അതൊരിക്കലും നന്മയല്ല. കർത്താവ് പറയുകയാണ്, ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന്. 26-ാം വാക്യം. മോശയുടെ ഉപദേശത്തെക്കാൾ ഉയർന്ന ഒരു ഉപദേശമത്രേ ക്രിസ്തു ഇവിടെ നൽകുന്നത്. അവിടുന്ന് തന്നെ തന്നെ നിയമകർത്താവും അതിൻ്റെ വ്യാഖ്യാതാവും എന്ന പദവിയിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത്. ഇതനുസരിക്കുന്നത് എപ്പോഴും അവിടുത്തെ ശക്തിയിൽ മാത്രമാണ്. അതിനായി ദൈവത്തിൻ്റെ ആത്മാവ് താങ്കളെ സഹായിക്കട്ടെ.